بسم الله الرحمن الرحيم
فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا.
എന്റെ രക്ഷിതാവ്, എനിക്ക് നിന്റെ തോട്ടത്തെക്കാൾ നല്ലത് നൽകി എന്ന് വരാം. നിന്റെ തോട്ടത്തിന്റെ നേരെ അവൻ ആകാശത്തുനിന്ന് ശിക്ഷ അയക്കുകയും അങ്ങനെ അത് ചതുപ്പു നിലമായി തീരുകയും ചെയ്തു എന്നും വരാം. അല്ലെങ്കിൽ അതിലെ വെള്ളം നിനക്കൊരിക്കലും തേടിപ്പിടിച്ചുകൊണ്ടുവരുവാൻ കഴിയാത്ത വിധം വറ്റിപ്പോയെന്നും വരാം.
وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا.
അവന്റെ ഫലസമൃദ്ധി നാശത്താൽ വലയം ചെയ്യപ്പെട്ടു. ആ തോട്ടങ്ങൾ അവയുടെ പന്തലുകളോട് വീണടിഞ്ഞു കിടക്കവേ താൻ അതിൽ ചെലവഴിച്ചതിന്റെ പേരിൽ അവൻ നഷ്ടബോധത്താൽ കൈമലർത്തുന്നവനായി തീർന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുന്നാനാബ നമ്മള് കിതാബുൽ മറാമിൽ കിതാബുൽ സ്വലാത്തിൽ ബാബുൽ മവാഖിത് അല്ലെ മവാഖിത് എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. അതിൽ രണ്ട് ഹദീസുകൾ അതിന്റെ റിവായത്തുകളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് പിന്നെ അത് പറഞ്ഞതാണ്. വൻ അബിമൂസ വലി മുസ്ലിമിൻ മിൻ ഹദീസ് അബിമൂസ ഫഅഖാമ അൽഫജ്ര ഹീന ഇൻശഖൽ ഫജ്ര والناس لا يعرفوا لا يكاد يعرف بعضهم بعضا كما حديث الروايه رايت تقوم بتا حديث رسول الله صلى الله عليه وسلم بين الصبح كان النبي صلى الله عليه وسلم يصليها بغلظ والصبح صبحي نمسكارم كان النبي صلى الله عليه وسلم يصليها ادنى رسول الله صلى الله عليه وسلم نمسكيكمായിരുന്നു بالغلظ غلظ لنمدا രാത്രിയുടെ അവസാന സമയത്തുള്ള ഇരുട്ട് ആ ഇരുട്ടിന്റെ സമയത്ത് അതില് പിന്നെ അബൂ മൂസൽ അശ്ശാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഫഅഖാമൽ ഫജ്റ ഹീന ഹീന ഇൻശഖൽ ഫജ്ർ ഫജ്ർ പുലർന്ന സമയം ഫജ്ർ എന്നാണ് ഫർജ്ർ ഉദിച്ച സമയം ഫഅഖാമൽ ഫജ്ർ എന്ന ഫജ്ർ നമസ്കാരം നിർവഹിച്ചു. വല്ലാഹു ലാ യകാദു യഅരിഫു ബഅദുഹും ബഅദ അപ്പോൾ ജനങ്ങൾ ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല. ഫഅഖാമൽ ഫജ്ർ ഫജ്ർ നമസ്കാരം നിർവഹിച്ചു. ഹീന ഇൻശഖൽ ഫജ്ർ ഫജ്ർ ഉദിച്ച അവസരത്തിൽ വന്നാസ് ലാ യകാദു യഅരിഫു ബഅദുഹും ബഅദ അപ്പോൾ ജനങ്ങൾ ചിലർ ചിലരെ നമ്മൾ അന്യനും തിരിച്ചറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്ത് തിരിച്ചറിയാതിരിക്കണം? ഇരുട്ടാ ഇരുട്ടായിരുന്നു സാർ. ഇന്നത്തെ മാതിരി വെളിച്ചോ വിളിച്ചൊന്നുമില്ല. ഫജർ ഉദിച്ച് ആ വേളയിലാണ് എന്ത് ചെയ്തത്? ഫജർ നമസ്കരിച്ചത്. ജനങ്ങൾ അന്യോന്യം ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല ഇരുട്ട് കാരണത്താൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ ഹദീസിൽ പറഞ്ഞില്ലേ വസ്തു നബി ഖാൻ നബി സുബഹിയ നിസ്ലാസ്ലം അദ്ദേഹം ഖലത്തിലായിരുന്നു നിർവഹിച്ചിരുന്നത് നമസ്കരിച്ചിരുന്നത്. അത് മുമ്പറിഞ്ഞ ഹദീസുണ്ടല്ലോ, ആ ഹദീസിന്റെ ആയിഷയിൽ നിന്നുള്ള ഹദീസല്ലേ? അവരെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസ് അല്ലെ? ആ ഹദീസിന്റെ വ്യത്യസ്ത റിവായത്തുകളാണ്. അതിന് മുസ്ലിമിന്റെ റിവായത്തിൽ പിന്നെ അബൂ മൂസൽ അശ്ശാരിയിൽ നിന്നുള്ള ഭാഗമാണ് അവസാനം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഇനി സുബഹി നമസ്കാരത്തിൽ സുബഹിന്റെ സമയം പറഞ്ഞു. ഇനി മഗ്‌രിബിന്റെ സമയമാണ് ഇനി പറയുന്നത്. عن رافع بن خديج رضي الله عنه قال كنا نصلي المغرب مع رسول الله صلى الله عليه وسلم فينصرف احدنا وانه ليبصر مواقع نبله متفق عليه. كنا رافع بن خديج رضي الله عنه رافع بن خديج رضي الله عنه قال അദ്ദേഹം പറഞ്ഞു കുന്നാ നുസല്ലി അൽ മഗ്രിബ് ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു. കുന്നാ നുസല്ലി അൽ മഗ്രിബ് ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു. മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഫയൻസരിഫു അഹദുന അങ്ങനെ ഞങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകും. ഫയൻസരിഫ് പിരിഞ്ഞു പോകും. അഹദുന അന്ന ഞങ്ങളിൽ ഒരാൾ അന്ന ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകും. വഇന്നഹു ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ തിരിഞ്ഞു പോകുന്നവൻ ലയുബ്സിറു അവൻ കാണും മവാസിയ നബിലിഹി അവൻ അമ്പെയ്ത സ്ഥലങ്ങൾ മവാസി എന്ന സ്ഥലങ്ങൾ പതിച്ച സ്ഥലങ്ങൾ നബില എന്നാണ് അമ്പ് നബിലിഹി തന്റെ അമ്പിന്റെ സ്ഥലങ്ങൾ കാണുമായിരുന്നു. മുത്തഫഖുനാലൈഹി മനസ്സിലായത് മഗ്രിബ് ബാങ്കൊടുത്ത ഉടനെ നിസ്കരിക്കുമായിരുന്നു. മഗ്രിബ് അതിന്റെ ആദ്യ ടൈമിൽ നിസ്കരിക്കുമായിരുന്നു. എന്നിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ താൻ അമ്പ് ചെയ്ത് അമ്പ് വീണ സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലം കാണാമായിരുന്നു. അതൊരു ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളുണ്ട്. എന്താ വെച്ചാല് ഒന്ന് പിന്നെ നമ്മൾ റാഫിയ ബിൻ ഖദീജ് ആരാ റാഫിയ ബിൻ ഖദീജ് റാഫിയ ബിൻ ഖദീജ് ഇബ്നു റാഫിയ അൽ ഔസി അൽ അൻസാരി അൽ മദനി അദ്ദേഹം ബനു ഔസ് ഗോത്രക്കാരനാണ്. റാഫിയ ബിൻ ഖദീജ് ഇബ്നു റാഫിയ അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ്. ഔസ് ഖസ്റജിൽ ഔസ് ഗോത്രക്കാരനാണ് അത് റാഫിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദനിയാണ്, അദ്ദേഹം അൻസാരിയാണ്. റാഫിയുടെ ഖദീജ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റയുടെ 64-ലാണ്. റാഫിയ ബിൻ ഖദീജ് അദ്ദേഹം പിന്നെ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് വന്നു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ബദറിൽ പങ്കെടുക്കാം. പക്ഷെ അപ്പൊ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ തിരിച്ചയച്ചു ബദറിൽ പങ്കെടുക്കാൻ വന്നപ്പോ തിരിച്ചയച്ചു. ഉഹദിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് വന്നപ്പോ അപ്പോഴും അദ്ദേഹം ചെറുപ്രായക്കാരനാണ്, അപ്പോഴും തിരിച്ചയച്ചു. പക്ഷെ അദ്ദേഹത്തെക്കാൾ അദ്ദേഹത്തോളം പ്രായമുള്ള വേറൊരു വ്യക്തിനെ ഉഹദിലെടുത്ത്. അപ്പൊ റാഫിയ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതാവ് ഖദീജ് ബിൻ റാഫിയയോട് ചെന്നിട്ട് സങ്കടപ്പെട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യുദ്ധത്തിന് എടുത്തിട്ടില്ല, ഉഹദിലെടുത്തിട്ടില്ല ഉഹദ് യുദ്ധത്തിന്. അപ്പോ പിന്നെ വാപ്പ വന്നിട്ട് ഷഫാഅത്ത് ചെയ്തു. ഖദീജ് ബിൻ റാഫിയ ഷഫാഅത്ത് ചെയ്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞ് പിന്നെ റാഫി ശരിക്കും അമ്പെയ്യും, നല്ല അമ്പെയ്ത്തുകാരനാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ റാഫിനെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നോക്കി. അങ്ങനെ റാഫിയ ബിൻ ഖദീജ് ശരിക്കും നല്ല നിപുണനാണ് അമ്പെയ്ത്തിൽ. അങ്ങനെ റാഫിയ ബിൻ ഖദീജിനെ എന്ത് ചെയ്തു, ഉഹദ് യുദ്ധത്തിലേക്ക് എടുത്തു. അങ്ങനെ അദ്ദേഹം ഉഹദിൽ പങ്കെടുത്തു, പിന്നെ ഖന്ദഖിൽ പങ്കെടുത്തു, പിന്നെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് റാഫിയ ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു. ഉഹദിൽ അദ്ദേഹത്തിന് ഒരമ്പേക്ക്, അങ്ങനെ ആ അമ്മിന്റെ തല പൊട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി നിന്നിരുന്നു. നസ്റ്റുള്ള അനുസരണ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സാക്ഷി പറയും. അങ്ങനെ മരിക്കുവാണം ആ അമ്പിന്റെ കഷ്ണം അദ്ദേഹത്തിന്റെ മാംസത്തിൽ തറച്ചു നിന്നിരുന്നു. ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ആ പിന്നെ പ്രത്യേകതയാണ്, അതായത് അമ്പെയ്ത്തുകാരനാണ്. അപ്പോ ഈ റാഫിയ ബിൻ ഖദീജും കൂട്ടർ എന്ത് ചെയ്യും, അവര് അസർ നമസ്കാരത്തിന് ശേഷം അമ്പെയ്ത്ത് മത്സരം നടത്തും. അമ്പെയ്ത്ത് മത്സരം നടത്തും. അങ്ങനെ മഗ്രിബ് വരെ അവർ അമ്പ ചെയ്യും. അമ്പ ചെയ്തതിന് ശേഷം അവർ മഗ്രിബ് സ്ഥലക്ക് എന്ത് ചെയ്യും? പള്ളിയിലേക്ക് വരും. റസൂലിനോടൊപ്പം മഗ്രിബ് അനുസരിച്ച് എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതാണ് തിരിച്ചു പോകും. മഗ്രിബ് സ്ഥല ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അപ്പളാ പറയുന്നത് കുന്നാനസന്നിൽ മഗ്രിബ് മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത് ഞങ്ങൾ മഗ്രിബ് നമസ്കരിക്കുമായിരുന്നു. ഫയൻസരിഫു അഹദുന വ ഇന്നഹു ലയബ്സിറു മഅ വാഖിയന ബിലിഹി. എന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്ത് ചെയ്തിരുന്നാണ്? മഗ്രിബിന് മുമ്പ് അമ്പ് ചെയ്തിട്ടല്ലോ, ആ അമ്പ് പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു. അപ്പൊ മഗ്രിബ് നിസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തുണ്ടായിരുന്നു? വെളിച്ചം ഉണ്ടായിരുന്നു എന്നർത്ഥം. അവര് മഗ്രിബിന് മുമ്പ് അമ്പെയ്ത്ത് നടത്തിയത്, അത്ര വിദ്യ നടത്തിയത് പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ ഇതിന്റെ ആ ചരിത്ര പശ്ചാത്തലം. ഈ അമ്പെയ്ത്ത് നടത്തിയിരുന്ന സ്ഥലം മസ്ജിദ് സബക് എന്ന് പറഞ്ഞ മദീനത്ത് ഒരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്. പണ്ടത്തെ സാബ്കോ, പണ്ടത്തെ സാബ്കാർ, ഇപ്പോഴത്തെ സാബ്കോ സ്റ്റാൻഡ് എവിടെയാണ്? പിന്നെ അബുദർ പള്ളിയുടെ ബാക്കിലല്ലേ. കുറച്ചു മുമ്പ് സാബ്കോ സ്റ്റാൻഡ് ശരിച്ച് ഈ മസ്ജിദ് സലഹിന്റെ ചെരുവില് പിന്നെ ഹന്തക്ക് സ്ഥിതി ചെയ്യണ്ടല്ലോ, അത് മസ്ജിദ് ജബൽ സലഹിന്റെ ഒരു അപ്പുറത്താണ്. അതിന്റെ മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക് ഈ ഭാഗത്താണ് ഈ മസ്ജിദ് സബക് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെയാണ് പഴയ സാബ്കോ സ്റ്റാൻഡ് ഉള്ളത്. ആ ഭാഗത്താണ് ഈ മത്സരം നടത്തിയിരുന്ന സ്ഥലം. ഇവർ അമ്പെയ്ത്ത് നടത്തിയിരുന്ന സ്ഥലം പണ്ടത്തെ ചരിത്ര സ്ഥലമാണ്. ഷനിയത്തുൽ വദാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു തായ്വാരുണ്ട്, ഷനിയത്തുൽ വദാ. ആ ഷനിയത്തുൽ വദാഇന്റെ മാർഗ്ഗേണ മദീനയിലേക്ക് വന്നിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സ്വീകരിച്ചപ്പോ തലാൽ ബദറു വലൈന മിൻ ഷനിയത്തുൽ വദാഇ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുമ്പോ പിന്നെ ആ സ്ഥലം പ്രത്യേകം പറയപ്പെടുന്നത്. ഏതായാലും ഷനിയത്തുൽ വദാഇന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ഇവർ ഈ അമ്പെയ്ത്ത് മത്സരം നടത്തിയിരുന്നത്. അപ്പോ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരും, എന്നിട്ട് നിസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും ആ സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അമ്പ പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? റാഫിഅ ഖദീജ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ഹദീസ് ഇവിടെ ഇബ്നു ഹജർ കൊടുത്തതെന്തിനാണ് മഗ്രിബ് അതിന്റെ ആദ്യ സമയത്തായിരുന്നു നമസ്കരിച്ചിരുന്നത്, ഇരുട്ടിലേക്ക് മഗ്രിബ് ചിന്തിപ്പിക്കുമായിരുന്നില്ല എന്നുള്ളത് അറിയിക്കാനാണ്. നിസ്ലാസിലാ തങ്ങൾ അമ്പയത്തിൽ പങ്കെടുക്കുമായിരിക്കും, മനസ്സിലായി. ബനു ബയാമ ഗോത്രക്കാരും മറ്റ് ഗോത്രവും തമ്മിൽ അവിടെ വെച്ച് അമ്പെയ്ത്ത് മത്സരം നടത്തണമെന്നാണ്. അമ്പെയ്ത്ത് മത്സരം നടത്തുമ്പോ നിസ്ലാസിലാ അവിടെ ചെന്ന് അങ്ങനെ അവര് ബനു ബയാമയോടൊപ്പം റസൂലിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം അമ്പ ചെയ്യാൻ പറഞ്ഞു, അവരോട് അമ്പ ചെയ്യാൻ പറഞ്ഞു മത്സരം നടത്തുകയാണ്. അപ്പോ ബനു ബയാമ ഗോത്രക്കാരുടെ കൂടെ റസൂൾ നിന്നിട്ട് പറഞ്ഞു മറ്റവരോട് നിങ്ങൾ അമ്പ ചെയ്യുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കൂട്ടരുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് ആ കൂട്ടരോട് മത്സരിച്ച് ഞങ്ങൾ അമ്പ ചെയ്യൂല എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ അവർ അവിടുന്ന് പോന്നിട്ട് രണ്ടു കൂട്ടരുടെ നടക്കുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളോട് രണ്ട് കൂട്ടരോട് ഒപ്പാണ് ഇനി അമ്പ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്പയിട്ട് മത്സരം നടത്തിയെന്ന്. അങ്ങനെ നിസ്ലാസിലാ തങ്ങള് പിന്നെ മത്സരത്തിൽ അവിടെ പങ്കെടുത്തിയിരുന്നു എന്ന് പറയുന്ന ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഫിഖ്ഹിൽ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ സബ്ഖ് അല്ലെങ്കിൽ മുസാബഖ മത്സരം ഉണ്ടല്ലോ, ഇസ്ലാമിൽ എല്ലാ മത്സരവും എല്ലാ ലക്ഷ്യത്തിനും അനുവദനീയമല്ല. ചില പ്രത്യേക ലക്ഷ്യങ്ങളിൽ ചില പ്രത്യേക മത്സരങ്ങൾ എന്തുണ്ട് ഇസ്ലാമിൽ അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്സരം നടത്തിയിട്ടുണ്ട്, ഒട്ടകം മത്സരം, ഓട്ടമത്സരം. അതേപോലെ തന്നെ കാലുകൊണ്ടുള്ള ഓട്ടമത്സരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അത്ര വിദ്യ അത് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടല്ലോ കുസ്തികൾ, മൽപ്പിടുത്തം അത് പിന്നെ നടത്തിയതായി ചില ചരിത്രങ്ങളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്കാന ഇബ്നു അബ്ദി യസീദ് എന്ന് പറയുന്ന വ്യക്തി, റക്കാന ഇബ്നു അബ്ദി യസീദിനോട് റസൂലുള്ളാഹി പിന്നെ ഇത് മൽപ്പിടുത്തം നടത്തിയത് ഹദീസിൽ കാണാൻ സാധിക്കും. സഹീ ഹസൻ എന്ന പരമ്പരയിൽ ഉദ്ധരിക്കുന്നു. റക്കാന ഇബ്നു അബ്ദി യസീദ് ഇബ്നു ഹിഷാൻ ഇബ്നുൽ മുത്തലിബിന് അബ്ദു മനാഫ്. അപ്പൊ അബ്ദു മനാഫിന്റെ മകൻ, മുത്തലിബിന്റെ മകൻ, ഹിഷാമിന്റെ മകൻ, യസീദിന്റെ മകൻ റക്കാനയാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് ഒരു ബന്ധമുണ്ട്. ഈ റക്കാന അല്ലെങ്കിൽ റുക്കാന അത് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു ഞാൻ റുക്കാന അസ്ലി, റുക്കാന ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ റുക്കാന ഈ ഗുസ്തിവീരനാണ്, മൽപ്പിടുത്തത്തിൽ ഗുസ്തിവീരനും. അപ്പൊ റുക്കാന പറഞ്ഞ് പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കൂല. മുഹമ്മദ് നീ എന്നെ ഗുസ്തി മത്സരത്തിനുണ്ടോന്ന് ചോദിച്ചു, മത്സരത്തിനുണ്ടോന്ന്. എന്നെ മത്സരത്തിൽ നടത്തിയിട്ട് തള്ളിയിടുകയാണെങ്കിൽ ഒരു ആടിനെ തരുന്നതാണ് റസൂലുള്ളാഹി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ മത്സരം നടത്തിയിട്ട് റുഖാനെ തള്ളിച്ചു റസൂലുള്ളാഹി. അപ്പൊ റുഖാന പറയണ, ആദ്യമായിട്ടാണ് എന്നെ ഒരാള് ഗുസ്തി മത്സരം നടത്തിയിട്ട് അല്ലെങ്കിൽ മത്സരം നടത്തിയിട്ട് തള്ളിയിരുന്നു. എന്റെ പാർശ്വം ആദ്യമായിട്ട് നിലത്ത് പറ്റുന്നത് ആണെന്ന് അങ്ങനെ ആടിനെ കൊടുത്ത് റസൂലുള്ളാഹിയുടെ ആട് തരാനാണ്. പിന്നെ വീണ്ടും പറഞ്ഞു ഇനിയുണ്ടോ മത്സരം, റുഖാനങ്ങട്ട് ആവശ്യപ്പെട്ടാണ് ആടിനെ തരാനാണ്. അങ്ങനെ രണ്ടാമതും മൂന്നാമതും മൂന്നാട് മൂന്നാണ് ഈ റസൂൽ എന്തെങ്കിലും ഇയാളെ തള്ളിയിട്ട്. അങ്ങനെ റുഖാന പറയാണ് പിന്നെ മൂന്നാട് പോയി. ഇനിയിപ്പോ ഉടമ്പനോട് എന്ത് പറയും? ഒന്നിനെ ചെന്നായ എന്ന് പറയാം, ഒന്ന് ഓടിപ്പോയി എന്ന് അറിയാം. മൂന്നെണ്ണം ചെന്നായെന്ന് മൂന്നെണ്ണം ഓടിപ്പോയി എന്ന് അറിയാൻ പറ്റില്ലേ? അപ്പൊ നിസ്ലാക്കിലെന്നാട്ടങ്ങൾ പറഞ്ഞ ഒന്ന് നിറക്കാന നീ പരാജയപ്പെട്ട സങ്കടം ഒന്നുണ്ട് അതെനിക്ക്, പിന്നെ ആട് നഷ്ടപ്പെട്ട സങ്കടമുണ്ട്. അതുകൊണ്ട് രണ്ട് സങ്കടം കൂടി വേണ്ട, ആടിനെ നീ തന്നെ എടുത്തു വരത്തു റസൂല മൂന്ന് ആടിനും കൊടുത്ത്. അങ്ങനെ റസൂലായിട്ടുള്ളാട്ടങ്ങളുടെ ഈ പിന്നെ ഔദാര്യം റുഖാന കണ്ട, അങ്ങനെ റുഖാനയുടെ മനസ്സ് അലിഞ്ഞു. പിന്നെ റസൂലായിട്ടുള്ളാട്ടങ്ങൾ റുഖാനയോട് ചോദിച്ചു, റുഖാന ഇതിനേക്കാൾ ആശ്ചര്യകരമായ ഒരു കാര്യം നിനക്ക് കാണണമെന്ന്. അപ്പൊ റുഖാന പറഞ്ഞ അതെ. അപ്പൊ റസൂലായിട്ടുള്ളാട്ടങ്ങൾ മരം വിദൂരത്തിണ്ടായിരുന്ന മരത്തെ വിളിച്ചു. അത് ആ മരം റസൂലിനോട് അടുത്തു നിന്നു. പിന്നെ അതിനോട് പോകാൻ പറഞ്ഞപ്പോ മരം വിട്ടുപോയി. അപ്പൊ റുഖാനക്ക് ബോധ്യപ്പെട്ട റസൂലായിട്ടുള്ള മാതങ്ങൾ നബിയാണ്, അള്ളാഹുവിനുള്ള പ്രവാചകനാണ്. അങ്ങനെ അദ്ദേഹം ചിത്രം സ്വീകരിക്കാൻ ചെയ്തു. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ റസൂലായിട്ടുള്ള മാതങ്ങൾ ഇങ്ങനത്തെ പിന്നെ മത്സരങ്ങളിൽ അതേപോലെ തന്നെ ഇത്തരം കളി വിനോദങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ റാഫിഉബ്ന ഖദീജ റളിയല്ലാഹു തആല അൻഹു ഈ പിന്നെ ഹദീസ് പറയുമ്പോ ചില ആളുകൾ എന്തൊരു പ്രയോഗം വിചാരിക്കും. ഞങ്ങളിൽ ഒരാൾ തിരിഞ്ഞു പോകും, വല്ലമൂല യുബ്സിറു അവൻ കാണും, മവാഖിഅ നബിലിഹി തന്റെ അമ്പിന്റെ അമ്പ് പതിച്ച സ്ഥലങ്ങൾ എന്ന് പറയുമ്പോ അതൊരു എന്താണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിലെ ചരിത്രം അതാണ്, അതായത് അസർ നമസ്കാരത്തിന് ശേഷം റാഫിഉബ്ന ഖദീജ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു അമ്പെയ്ത്ത് അത്ര വിദ്യക്കാരനായിരുന്നു, അമ്പെയ്ത്ത് നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള സഹാബികൾ അവർ തീരുമാനിക്കുന്ന അമ്പെയ്ത്ത് മത്സരം നടത്തുമായിരുന്നു അസറിന് ശേഷം. എന്നിട്ട് മഗ്രിബിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അവർ പള്ളിയിൽ വരും, എന്നിട്ട് മഗ്രിബ് നമസ്കരിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ അവർ പറയാണ് അതിന് മുമ്പ് അവർ ചെയ്ത അമ്പ് പതിച്ച സ്ഥലങ്ങളെ അവർ കാണുമായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല. അതാണ് അതിന്റെ ആ ചരിത്ര പ്രസ്താവന. ഏതായാലും അൻ റാഫിഉബ്ന ഖദീജ റളിയല്ലാഹു അൻഹു ഖാൽ كنا نصلي المغرب مع رسول الله صلى الله عليه وسلم فينصرف احدنا وانه لا يبصر مواقع نبله متفق عليه اين جبنا വിഷയം എന്താണ്? മഗ്രിബ് അതിന്റെ ആദ്യ സമയത്താണ് നമസ്കരിക്കേണ്ടത്. മഗ്രിബിനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ ഹദീസ് وعن عائشة رضي الله عنها قالت عائشة أم المؤمنين رضي الله عنها نيادنم آتم النبي صلى الله عليه وسلم ذات ليلة بالعشاء يعني ما يقولين كتير نيو فرنا حتى ذهب عامة الليل ثم خرج فصلنا وقال إنه لوقتها لولا أن أشق على أمتي رواه مسلم. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് വേദന കാലത്ത് അവർ പറഞ്ഞു, ആത്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാത്തലയിലെ ബിൽ ഇശ, ആത്മ എന്ന് പറഞ്ഞാല് ആത്മത്തിൽ നിന്നാണ്, ഇരുട്ടിൽ പ്രവേശിച്ചു എന്നാണ്, ഇരുട്ടിൽ പ്രവേശിച്ചു എന്നാണ് ആത്മ എന്നാണ്. ഇവിടെ ആദമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലേക്ക് ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശ കൊണ്ട് രാവിലെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഇശ കൊണ്ട് രാവിലെ പ്രവേശിച്ചു പറഞ്ഞാല് ഇശ നമസ്കാരത്തെ പിന്തിപ്പിച്ചു, രാത്രിയിലേക്ക് പിന്തിപ്പിച്ചു. അത് എത്ര വരെ പിന്തിപ്പിച്ചു? ചിലര് പറഞ്ഞ് രാത്രിയിലെ ഒരു ഭാഗം തീരുവോളം, ചിലരും രാത്രിയുടെ പകുതി വരെ. ഏതായാലും നന്നായി രാത്രിയാകുന്നത് വരേക്കും എന്ത് ചെയ്ത് ഇഷായിനെ പിന്തിപ്പിച്ചു, അതാണ് ഉദ്ദേശം. ആത്തമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലെത്തി ബിൽ ഇഷായി എന്ന ഇഷ നമസ്കാരം കൊണ്ട് അല്ലെങ്കിൽ ഇഷ നമസ്കാരത്തിന് ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുട്ടിലേക്ക് പിന്തിപ്പിച്ചു. രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞു പോയിട്ടാണ് എന്ത് ചെയ്തത്, റസൂലുള്ള ഇഷ നമസ്കരിച്ചത്. ഹത്താ ദഹബ ആമ്മത്തുല്ലൈൽ, ഹത്താ ദഹബ എത്രമാത്രം എന്ന് വെച്ചാൽ ദഹബ ആമ്മത്തുല്ലൈൽ, രാവിന്റെ ഒരു ഗണ്യമായ ഭാഗം കഴിഞ്ഞുപോയി എന്നാണ്. ഹത്താ ദഹബ, ഹത്ത എന്നാണ് എത്രത്തോളം, ദഹബ ആമ്മത്തുല്ലൈൽ, രാവിന്റെ ഒരു ഗണ്യമായ ഭാഗം കഴിഞ്ഞുപോയി. ഇവിടെ ഇഷ നമസ്കാരത്തെ പിന്തിപ്പിച്ചു എന്നുള്ളതിലേറെ ഇഷയുടെ സമയം പിന്തിപ്പിച്ചു, അതാണ് ഉത്തമം. ഒന്നുകൂടി, ആത്തമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തലയത്തിന് ഒരു രാത്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിൽ ഇഷ, ഇഷയുടെ സമയത്തെ എന്ത് ചെയ്തു, ഇരുട്ടിലേക്ക് പിന്തിപ്പിച്ചു, ഇരുട്ടിലേക്ക് എത്തിച്ചു. ഹത്ത ദഹബ ആമ്മത്തുല്ലൈൽ, രാത്രിയുടെ ഗണ്യമായ ഭാഗം കഴിഞ്ഞുപോയി. സുമ്മ ഖറജ, ഉണ്ടോ സുമ്മ, എന്നിട്ട് ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഫസല്ല, എന്നിട്ട് റസൂലുള്ള നിസ്കരിച്ചു. ഏതാ നിസ്കരിച്ചത്? ഇഷ. പിന്നീട് റസൂൽ പുറപ്പെടുകയും ഫസല്ല നമസ്കരിക്കുകയും ചെയ്തു. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലവഖ്തുഹ, ഇന്നഹു, തീർച്ചയായും ഇതാണ് ലവഖ്തുഹ, അതിന്റെ സമയം. ഏതിന്റെ സമയം? ഇഷായിന്റെ സമയം. ലൗല അൻ അഷുഖ അലാ ഉമ്മത്തി, ലൗല അൻ അഷുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഞെരുക്കം ഉണ്ടാക്കുമായിരുന്നില്ലെങ്കിൽ, എന്റെ ഉമ്മത്തികൾക്ക് ഞെരുക്കം ഉണ്ടാക്കുമായിരുന്നില്ല എങ്കിൽ ഇതാകുന്നു അതിന്റെ സമയം. ഇന്നഹു, തീർച്ചയായും ഇത്, ലവഖ്തുഹ, അതിന്റെ സമയമാണ്. സലാത്തുൽ ഇഷ, ഇഷ നമസ്കാരത്തിന്റെ സമയമാകുന്നു. ലൗല അൻ അഷുഖാല ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഞെരുക്കം ഉണ്ടാക്കുന്നവനായിരുന്നില്ലെങ്കിൽ. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ വളരെ വൈകിപ്പിച്ച് ഇരുട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു ഭാഗം കടന്നു പോയിട്ടാണ് പിന്നെ റസൂലുള്ള വന്നത്. എന്നിട്ട് ഇഷ നിസ്കരിച്ചിട്ട് പറയാണ്, ഇതാകുന്നു ഇഷന്റെ ടൈം എന്ന്. പക്ഷേ ഉമ്മത്തികൾക്ക് ക്ലേശം ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ റസൂലുള്ള ആ സമയമാക്കുമായിരുന്നതിന് ഇഷാക്ക്. അപ്പൊ അതെന്താണ് അറിയിക്കുന്നത്? ഈ ഹദീസ് ഇഷാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം പിന്തിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കലാണ്, പിന്തിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കലാണ്. പക്ഷേ നബ്സലാസ്ലമാ തങ്ങൾ ഒരിക്കലും ഉമ്മത്തികൾക്ക് ക്ലേശം ഉദ്ദേശിച്ചിട്ടില്ല. മതം ഇസ്ലാം ഒരിക്കലും മശക്കത്തിന്റെ മതമല്ല, ക്ലേശത്തിന്റെ മതമല്ല. അതുകൊണ്ട് തന്നെ ഇഷ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അനുവദനീയമാണ്, അത് അനുവദനീയമാണ്. നബ്സലാസ്ലമാ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ദൽ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പൊ നബ്സലാ സ്വലമാ തങ്ങൾ പറഞ്ഞത്, അസ്സലാത്തു അല അവ്വലി വഖ്തിയാണ്, ചില രൂപത്തിൽ നമസ്കാരം അതിന്റെ ആദ്യ സമയത്താണ്. അപ്പൊ നമസ്കാരം അതിന്റെ ആദ്യ സമയത്താണ് ഉത്തമം, ശ്രേഷ്ഠകർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്ന് ഇത് പ്രത്യേകാക്കപ്പെട്ടു. എല്ലാ നമസ്കാരവും ഫജർ, പിന്നെ ദുഹ്ർ, ദുഹ്റിലെ ഒരു ഭാഗം അതിൽ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്, അത് വേറെ. അസർ, മഗ്രിബ്, ഈ നിസ്കാരങ്ങളൊക്കെ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണെന്ത് ശ്രേഷ്ഠം, അഫ്ദൽ. ഇഷ ഒഴിച്ച്, ഇഷ അത് രാത്രിയിലേക്ക് പിന്തിപ്പിക്കലാണ് ഉത്തമം. എപ്പോ? പിന്നെ ആളുകൾ, പിന്നെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകില്ലെങ്കിൽ, പ്രയാസം ഉണ്ടാകില്ലെങ്കിൽ, അതാണ് പ്രയാസം ഉണ്ടാവില്ലെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ ഇഷയും അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഉത്തമം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോ ഇഷ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്തിപ്പിച്ചിട്ടുണ്ട്, ജനങ്ങൾ എത്തിട്ട് വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ള വേഗം ഇഷ നമസ്കരിക്കുമായിരുന്നു. ഹദീസ് നമുക്ക് കടന്നുപോയി. തയ്യ, അടുത്ത ഹദീസ്, വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തദ്ദൽ ഹർറു ഫാബിരിദു ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. മുത്തഫഖുൻ അലൈഹി. ഇദസ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായാൽ, ഇദസ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായാൽ, ഫാബിരിദു ബിസ്സലാ, നമസ്കാരം നിങ്ങൾ തണുപ്പിലേക്ക് പിന്തിപ്പിക്കുക. ഫഅബിരിദു ബിസ്സല എന്ന നമസ്കാരത്തെ തണുപ്പിലേക്ക് പിന്തിപ്പിക്കുക. ഇവിടെ അസ്സല എന്നാണ് ഏത് നമസ്കാര?
ബഹുർ നമസ്കാരം. അതിനെ അബിരീദു എന്നാണ്, തണുപ്പിലേക്ക് പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കഠിനമാകുന്ന സമയത്ത് നിസ്കരിക്കരുത്, പിന്നെ ചൂട് കുറച്ച് ആറിയുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കുക. കാരണം ഫഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഫഇന്ന ശിദ്ദത്തുൽ ഹർരി, കാരണം ചൂടിന്റെ കാഠിന്യം, മിൻ ഫൈഹി ജഹന്നം, നരകത്തീന്റെ ഫൈഹാകുന്നു. ഫൈഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ആവി അല്ലെങ്കിൽ ജ്വാല, ആവി. ജഹന്നമിന്റെ ആവിയാകുന്നു ചൂടിന്റെ കാഠിന്യം. അത് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അപ്പൊ ഇവിടെ അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്, قال رسول الله صلى الله عليه وسلم اذا اشتد الحر فابردوا بالصلاه فان شده الحر من فيح جهنم. ചൂട് കഠിനമായിട്ടുണ്ടെങ്കിൽ ഫാബിരിദു ബിസ്സല, നമസ്കാരം നിങ്ങൾ തണുപ്പിലേക്ക് മാറ്റാൻ പറഞ്ഞു, തണുപ്പിലേക്ക് പിന്തിപ്പിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞു എന്നാണ് പറഞ്ഞു? ചൂട് കഠിനായാൽ കാരണം ഒന്ന് ഇവിടെ പറഞ്ഞു, അതായത് ജഹന്നമിന്റെ ആവിയാണ് ചൂടിന്റെ കാഠിന്യം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പിന്നെ തണുപ്പിക്കാൻ പറഞ്ഞ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് ഭക്തിപൂർവമാണ്, ഖുശുഓട് കൂടിയാണ്, മനസ്സിലായല്ലേ? ചൂട് കഠിനമായിട്ടുണ്ടെങ്കിൽ നിലം ചൂടാകും, മനസ്സിലായല്ലേ? സുജൂദ് നിർവഹിക്കാൻ കഴിയാതെ വരും. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ സുജൂദ് ചെയ്യുന്ന എവിടെയാണ്? മണലിലാണ്, മണ്ണിലാണ്. പിന്നെ ശക്തമായ മേൽക്കൂരല്ല, ഇന്നത്തെ കാലത്ത് ഉള്ള പോലെ തണുപ്പിക്കാനുള്ള മാർഗങ്ങളോ വസീലകളോ ഒന്നുമില്ല. അപ്പോൾ ഒരു നിലത്താണ് എന്ത് ചെയ്യുന്നത്? സുജൂദ് ചെയ്യുന്നത്. അപ്പോ നിലത്ത് സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂടാണെങ്കിൽ എന്താ ഉണ്ടാകുക? ഖുശൂ ഉണ്ടാവില്ല, ഖുശൂ മറക്കും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമസ്കാരത്തെ പിന്തിപ്പിക്കാൻ തണുപ്പിലേക്ക്. അപ്പൊ ഇന്ന് ചൂട തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റും, നിലത്ത് കൊണ്ടിട്ട് നെറ്റി വെക്കാനും അതേപോലെ തന്നെ മൂക്ക് വെക്കാനും സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തെ തണുപ്പിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടത്. അപ്പോ ഇവിടെ ഈ ഹദീസിലും നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠ കർമ്മം അസ്സലാത്തു ഫി അവ്വലി വഖ്തിയാണ്, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. അത് ദുഹറിനും അങ്ങനെ തന്നെയാണ്. ദുഹുർ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ദുഹുറിന്റെ ആദ്യ സമയത്താണ്. പക്ഷെ ദുഹുറിൽ ഒരവസ്ഥ ഉണ്ട്, അതേതാണ്? ചൂട് കഠിനമായി, മനസ്സിലായി, ആളുകൾക്ക് പ്രയാസവും അതേപോലെ നമസ്കാരത്തിൽ ഖുശൂഉ നഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ചൂട് വരികയാണ് എങ്കിൽ എന്ത് ചെയ്യാം? അപ്പോ ദുഹുർ നമസ്കാരത്തെ പിന്തിപ്പിക്കലാണ് ഉത്തമം. അങ്ങനെയാണ് എങ്കിൽ ദുഹുർ നമസ്കാരം അത് പിന്തിപ്പിക്കുകയാണ് ഉത്തമം. ഇതാണ് ഇവിടെ ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇദ ഷദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സല ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. തയ്യിബ്. ഇനി അടുത്ത ഹദീസ്. وعن رافع بن خديج رضي الله عنه قال قال رسول الله صلى الله عليه وسلم رافع بن خديج لنن نيവേദനം الله ان رسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്ബിഹു ബിസ്സുബ്ഹ് ഫഇന്നഹു അഅമു ലിഉജൂരികും റവാഹുൽ ഖംസതു വസഹഹഹു അത്തർമിദി വഇബ്നു ഹിബ്ബാൻ. رافع بن خديج അര رافع بن خديج നമ്മൾ പറഞ്ഞ റാഫിഉ ബിൻ ഖദീജ ബിൻ റാഫിഉ അൽ ഔസി അൽ അൻസാരി അൽ മദനി അബു അബ്ദില്ല. റാഫിഉ ബിൻ ഖദീജ നിവേദനം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്ബിഹു ബിസ്സുബ്ഹ്. എന്താ അസ്ബിഹു ബിസ്സുബ്ഹ്? സുബ്ഹി നമസ്കാരത്തെ നിങ്ങൾ എന്ത് സുബ്ഹിലേക്ക്, പ്രഭാതത്തിലേക്ക് പിന്തിപ്പിക്കുക. ഫഇന്നഹു അഅമു ലിഉജൂരികും, കാരണം അതാണ് നിങ്ങളുടെ പ്രതിഫലം മഹത്തരമാക്കുവാൻ കരണീയമായത്. സലാം. ഇവിടെ അസ്ബിഹു എന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞത് അസ്ബിഹു ബിസുബ്ഹ എന്നാണ്. സുബഹി നമസ്കാരത്തെ നിങ്ങൾ സുബഹിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക. അപ്പൊ ആദ്യ സമയത്ത് നിർവഹിക്കാന്ന് പറഞ്ഞാൽ എല്ലാ നമസ്കാരം അതിന്റെ തുടക്കത്തിൽ നിർവഹിക്കുക നടത്തണം. സുബഹി അങ്ങനെ തന്നെ അതിന്റെ ആദ്യ സമയത്ത് നിങ്ങൾ പ്രഭാതം ഉദിച്ച സമയത്ത് തന്നെ എന്ത് ചെയ്യുക? സുബഹി നമസ്കരിക്കുക. കാരണം ഫൈനവും അവമുലി ഉജൂരിക്കും, നിങ്ങളുടെ കൂലി മഹത്തരമാകുവാൻ അതാണ് കരണീയം. അപ്പൊ സുബഹി ഏറ്റവും നേരത്തെ നിസ്കരിക്കലാണെന്ത്? സുബഹിന്റെ സമയമായിട്ട് നേരത്തെ നിസ്കരിക്കലാണ് ഏറ്റവും കൂലിയുള്ള സംഗതി. ചിലര് പറഞ്ഞ അങ്ങനെയല്ല, ചിലര് പറഞ്ഞത് സുബഹി നമസ്കാരം കൊണ്ട് നിങ്ങൾ പ്രഭാതത്തിലാവുക എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരത്തിൽ ഖിറാഅത്ത് ഓത്ത് ദീർഘിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? നേരം പുലരുവോളം ഓതുക എന്നർത്ഥം. കാരണം അതിന്റെ വേറെ റിവായത്തിൽ അതാണ് പിന്നെ ഒന്നുകൂടി പിന്നെ ശരിയായി ഈ രണ്ടാമത്തേത് അസ്ഫിറു എന്നാണുള്ളത്. അസ്ഫിറു അസ്ഫിറു ബിസുബഹി എന്ന റിവായത്തുണ്ട്. അസ്ഫറ എന്നിട്ടെന്താ? വെളിച്ചം വെച്ചു എന്നാണ്. അസ്ഫറ എന്നാണ് വെളിച്ചം വെച്ചു. അപ്പൊ അസ്ബിഹു ബിസുബഹ് എന്നുള്ളതിന് ഈ രണ്ടാമത്തെ റിവായത്ത് പ്രകാരം സുബഹി നമസ്കാരം കൊണ്ട് നിങ്ങൾ വെട്ടം വെക്കുന്ന സമയമുണ്ടല്ലോ അവിടേക്ക് എത്തുക എന്നാണ്. എന്നാൽ സുബഹി നമസ്കാരത്തിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് പുലരുവോളം നിസ്കരിക്കുക, വെളിച്ചം വെക്കുവോളം നമസ്കരിക്കുക. അപ്പൊ സുബഹി നമസ്കാരം തുടങ്ങലപ്പോഴാണ് ഖലസിലാണ്, ഇരുട്ട് മുറ്റിയ സമയത്താണ്. ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ സുബഹി നമസ്കാരം കൊണ്ട് അസ്ബിഹു എന്ന അസ്ഫിറു എന്താണ് വെളിച്ചം വെക്കുവോളം നമസ്കരിക്കുക. ഫഇന്നഹു അഅമുലി ഉജൂരിക്കും, കാരണം അതാകുന്നു നിങ്ങളുടെ കൂലി മഹത്തരമാകുവാൻ വേണ്ടത്. അപ്പൊ കൂടുതൽ കൂലിയിട്ടാണ് അതാണ് നല്ലത്. പിന്നെ ഭൂരിപക്ഷ ജുംഹൂർ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഹനഫികൾ ഷാഫിഗൾ ഹംബലികൾ അവര് പറഞ്ഞത് സുബഹി ഖലസിൽ നിസ്കരിക്കണം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സുബഹ കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിഹ ബിൽ ഖലസ്. സുബഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിരുന്നത് ഖലസിലായിരുന്നു, എന്നാൽ ഇരുട്ടുള്ള സമയത്തായിരുന്നു എന്നാണ്. രാവിലെ ഇരുട്ട് മുറ്റിയ സമയത്തായിരുന്നു സുബഹി നമസ്കരിച്ചിരുന്നത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ. ആ സമയത്താണ് നിസ്കരിക്കേണ്ടത്. എത്രമാത്രം പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരെ അന്യോന്യം തിരിച്ചറിയുമായിരുന്നില്ല. അരിവായത്ത് നമ്മൾ പറഞ്ഞല്ലോ അബൂ മൂസയുടെ അരിവായത്ത്, ലാ യകാദി യഅറിഫു ബഅദുഹും ബഅദാന്നാണ്. ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല. അങ്ങനെയായിരുന്നു ആ സമയത്തായിരുന്നു സുബഹി നമസ്കരിച്ചിരുന്നത്. ഈ റിവായത്ത് അസ്ബിഹു ബിസുബഹ് സുബഹി കൊണ്ട് നിങ്ങൾ സുബഹി നമസ്കാരത്തെ പിന്തിപ്പിച്ചിട്ട് വെളിച്ചം വെക്കുന്ന സമയത്തേക്ക് എത്തിക്കുക എന്നാണ്. ഹനഫികൾ പറഞ്ഞത് സുബഹി നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ടൈം ഈ ടൈമാണ്. ഏത് സമയം? ഇസ്ഫാറിന്റെ സമയം. ഖലസല്ല, ഇസ്ഫാറാണ്. ഇസ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം വെച്ച സമയം, വെളിച്ചം വെക്കുക. വെളിച്ചം വെച്ച ടൈമിലാണ് സുബഹി നിസ്കരിക്കാൻ ഏറ്റവും നല്ലത്. അവരിതാണ് തെളിവെടുത്തത് അസ്ബിഹു ബിസുബഹ്. പക്ഷെ ഈ ഹദീസ് ഒരിക്കൽ അതല്ല അറിയിക്കുന്നത്. വെളിച്ചം വെച്ചിട്ട് സുബഹി നിസ്കരിക്കുക എന്നുള്ളതിനല്ല എന്ത് ചെയ്യുന്നത്? ഈ ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസ് അറിയിക്കുന്നത് അസ്ബിഹു ബിസുബഹ് എന്നാണ്. സുബഹി കൊണ്ട് നിങ്ങൾ വെളിച്ചം വെക്കുന്നത് വരെയും നിസ്കരിക്കുക എന്നാണ്. എങ്ങനെ? എന്താ ഖുർആൻ ദീർഘമായി ഓതുക എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ ദീർഘമായി ഓതുക എന്നുള്ളതാണ്. അപ്പൊ എന്തായി? ഖലസിൽ നിസ്കരിക്കുക എന്നുള്ള ഹദീസുകളെയും ഈ ഹദീസിനെയും പരിഗണിക്കലായി. ഖലസിൽ നിസ്കാരം തുടങ്ങിയിട്ട് ഖുർആൻ ദീർഘനേരം ഓതുക, എന്നിട്ട് വെളിച്ചം വെക്കുന്ന സമയത്തേക്ക് സുബഹി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അല്ലാതെ സുബഹി എപ്പോഴും നിസ്കരിക്കാനാണ്, അല്ല വെളിച്ചം വെക്കുന്ന സമയത്ത് നിസ്കരിക്കാനല്ല. ഹനഫികൾ അങ്ങനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഹനഫികൾ ഇസ്ഫാറിൽ നിസ്കരിക്കലാണ് ഉത്തമം എന്ന വീക്ഷണക്കാരാണ്. അത് ശരിയല്ല. സുബഹി നമസ്കരിക്കേണ്ടത് അത് ഖലസിലാണ്, ഇസ്ഫാറിലല്ല. അപ്പൊ ഇവിടെ അസ്ബിഹു ബിസുബഹി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് സുബഹി നമസ്കാരത്തിന് നിങ്ങൾ വെളിച്ചം വെക്കുന്ന സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾ സുബഹിയിൽ ഖുർആൻ ഓതുക. നമ്മൾ റിവായത്തിൽ മുമ്പ് വായിച്ചില്ലേ എന്താണ് ഖാനി അക്രോവൻ എന്ന് അവര് നബിസ്ലാസ്ലം മതങ്ങളുടെ കാലത്ത് അവര് മിനസിത്തീൻ ഇലൽ മിയ 60 മുതൽ 100 വരെയൊക്കെ ആയത്ത് ഓതുമായിരുന്നു സുബഹി നമസ്കാരത്തിൽ. അപ്പൊ ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഏത്? പിന്നെ സുബഹി നമസ്കാരം. അതുകൊണ്ടാണ് അള്ളാഹു നമസ്കാരത്തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ എന്ന് പറഞ്ഞത്. എന്താ ഇന്ന ഖുർആൻ അൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തെ കുറിച്ച് പറയാം. പക്ഷെ ഫജ്ർ നമസ്കാരം എന്നുള്ളത് എങ്ങനെ അള്ളാഹു പ്രയോഗിച്ചത്? ഖുർആൻ അൽ ഫജ്ർ എന്നാണ്. കാന മശ്ഹൂദ, അതിന് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ സുബഹി നമസ്കാരം എന്നുള്ളതിന് ഖുർആൻ അൽ ഫജ്ർ എന്നാ പ്രയോഗിച്ചത്. മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതി നമസ്കരിക്കേണ്ട നമസ്കാരമാണ് സുബഹി നമസ്കാരം. അതാണ് ഇവിടെ അറിയിക്കുന്നത്, അസ്ബിഹു ബിസ്സുബ്ഹ് ഫഇന്നഹു അഅ്ളമു ലിഉജൂരിക്കും. ഇതിന് വേറെ റിവായത്തിൽ അസ്ഫിറു എന്നാണുള്ളത്. സുബഹി നമസ്കാരം കൊണ്ട് നിങ്ങൾ വെട്ടം വെക്കുന്ന സമയത്തേക്ക് എത്തുക ഖുർആൻ ദീർഘമായി ഓതിക്കൊണ്ട്, അതാണ് നിങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടാൻ ഉത്തമം എന്നാണ് ഇവിടെ ഹദീസിൽ പറയുന്നത്. ഫൈനവ അദമു ലിഉജൂരിക്കും. റവാഹുൽ ഖംസ, അരേ ഖംസ, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്. വസഹഹു തുർമുദി, ഈ ഹദീസിനെ ഇമാം തുർമുദി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ ഇമാം ഇബ്നു ഹിബ്ബാനും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ അൽ ഹാഫിദ് ഇബ്നു ഹജർ, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹാണ് എന്ന വീക്ഷണക്കാരാണ്. സഹീഹാണ് ഈ ഹദീസ്. പക്ഷെ ഈ ഹദീസിന് ഉദ്ദേശം എന്താണ്? ഇത് സഹീഹാണെന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കണം. സുബഹി എന്തല്ല, വെളിച്ചം വെച്ച സമയത്ത് നിസ്കരിക്കാനുള്ള കൽപ്പന അല്ല, പിന്നെയോ സുബഹിയെ ഖുർആനോത്തുകൊണ്ട് വെളുപ്പിക്കുക എന്നുള്ളതാണ്. അതെ, ഇനി അടുത്ത ഹദീസ്. വൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അദ്റക മിന സുബ്ഹി റകഅത്തൻ ഖബ്ല അൻ തതുല അശ്ശംസ് ഫഖദ് അദ്റക സുബ്ഹ് വമൻ അദ്റക റകഅത്ത മിന അൽഅസ്ർ ഖബ്ല അൻ തഗ്റബ അശ്ശംസ് ഫഖദ് അദ്റക അൽഅസ്ർ. മുത്തഫഖുൻ അലൈഹി. വലി മുസ്ലിമിൻ അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ നഹ്വഹു وقال سجدة بدل ركعة ثم قال والسجدة انما هي ركعة. എന്താ അബു ഹുറൈറയിൽ നിന്ന് വേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദ്റക മിന സുബ്ഹി റകഅത്തൻ, മൻ അദ്റക മിന സുബ്ഹി, സുബ്ഹി നമസ്കാരത്തിൽ നിന്ന് വല്ലവനും കണ്ടെത്തി, റകഅത്തൻ ഒരു റകഅത്ത്, ഖബ്ല അൻ തതുലു അശ്ശംസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി, ഖബ്ല അൻ തതുലു അശ്ശംസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി, അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി സുബഹി നമസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് വല്ലവർക്കും ലഭിച്ചാൽ ഫഖദ് അദ്റക സുബ്ഹ്, അവന് സുബഹി നമസ്കാരം ലഭിച്ചു. ഫഖദ് അദ്റക സുബ്ഹ്. വമൻ അദ്റക റക്അത്ത മിനൽ അസ്ർ, അസ്ർ നമസ്കാരത്തിൽ നിന്ന് വല്ലവനും ഒരു റക്അത്ത് ലഭിച്ചാൽ ഖബ്ല അൻ തഗ്റബ അശ്ശംസ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി, ഖബ്ല അൻ തഗ്റബ അശ്ശംസ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി, ഫഖദ് അദ്റക അൽഅസ്ർ അവൻ അസ്ർ നമസ്കാരവും ലഭിച്ചു. ഫഖദ് അദ്റക അൽഅസ്ർ. മുത്തഫഖുൻ അലൈഹി. വലി മുസ്ലിമിൻ അന ആയിഷത്ത നഹ്വഹു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇതുപോലുള്ള ഹദീസ് ആർക്കുണ്ട്? ഇമാം മുസ്ലിമിന് ഉണ്ട്. ഇത് അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിന് വേറെ റിവായത്ത് ആയിഷയിൽ നിന്നും ഉണ്ട് എന്നാണ് പറയുന്നത്. വഖാല സജ്ദതൻ ബദല റകഅത്തൻ, അവിടെ ആ റിവായത്തിലുള്ളത് സജ്ദതൻ എന്നാണ്. ഏതിന് ബദല റകഅത്തൻ, റകഅത്തൻ എന്നതിന് പകരമായിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ, എവിടെയാണ് റകഅത്ത് സജ്ദതൻ എന്ന് വരിക? അപ്പോ മൻ അദ്റക മിന സുബ്ഹി റകഅത്ത് എന്നുള്ളതിന് ബദലായിട്ട് സജ്ദതൻ, ഒരു സുജൂദ് ലഭിച്ചാൽ, ഖബ്ല അൻ തതുലു അശ്ശംസ് ഫഖദ് അദ്റക സുബ്ഹ് വമൻ അദ്റക സജ്ദതൻ മിനൽ അസ്രി ഖബ്ല അൻ തഗ്റബ അശ്ശംസ് ഫഖദ് അദ്റക അസ്ർ. അപ്പോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി സുബ്ഹി നമസ്കാരത്തിന് ഒരു സുജൂദ് ലഭിച്ചു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അസർ നമസ്കാരത്തിന് ഒരു സുജൂദ് ലഭിച്ചാൽ അയാൾക്ക് അസർ ലഭിച്ചു, മറ്റയാൾ അത് പിന്നെ സുബ്ഹിന്റെ മുമ്പ് ആണ് എങ്കിൽ അയാൾക്ക് സുബ്ഹിയും ലഭിച്ചു. സുമ ഖാല, എന്നിട്ട് പറഞ്ഞു, വസ്സജ്ദതു ഇന്നമാ ഹിയ റകഅത്തുൻ, സജ്ദത്ത് ലഭിച്ചാൽ എന്നാണ് റകഅത്തിന് പകരം. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സജ്ദതു ഇന്നമാ ഹിയ റകഅ, സജ്ദത്ത് എന്താണ്? അത് റകഅത്താണ്. സജ്ദത്ത് അത് റകഅത്താകുന്നു. അവിടെ അപ്പൊ സജ്ദത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണ്? റകഅത്താണ്. ഉദ്ദേശം റകഅത്താണ്. എന്തിനാണ് ഒരു റക്അത്തിന് സജ്ദത്ത് എന്ന് പറയുന്നത്? അതായത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിവായത്തിൽ പ്രകാരം റക്അത്തിൻ എന്നുള്ളതിന് പകരം സജ്ദത്ത് എന്നാണ്. എന്നിട്ട് പറയാണ് സജ്ദത്ത് എന്താണ്, അത് റക്അത്താണെന്ന് പറയണം. ഒരു റക്അത്തിന് എന്തുകൊണ്ടാണ് സജ്ദത്ത് എന്ന് പറയുന്നത്? സുജൂദിന്റെ പ്രാധാന്യം, സുജൂദിന്റെ പ്രാധാന്യം. റക്അത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് അത് ഏതാണ്? അത് സുജൂദാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ചില സമയങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബകും, ഇർകഉ വസ്ജുദു എന്നാൽ സല്ലൂന്നാണ്, നിസ്കരിക്കൂ എന്നാണ്. പക്ഷെ റുക്കുവും സുജൂദും പ്രത്യേകം പറയാൻ കാരണം ആ രണ്ട് ഇബാദത്തുകളുടെ പ്രാധാന്യം അറിയിക്കാനും. അപ്പോ ഇവിടെ ഉദ്ദേശം എന്തുതന്നെയാണ്? റക്അത്ത് തന്നെയാണ്, പക്ഷെ സജ്ദത്ത് എന്ന് പറഞ്ഞവും ഉദ്ദേശം എന്താണ്? അതുകൊണ്ടും റക്അത്ത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ, അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ, ഒരു നിസ്കാരം അയാൾക്ക് ഖമാ ആകാതെ നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആ നമസ്കാര സമയത്തിൽ നിന്ന് ഒരു റക്അത്തെങ്കിലും ലഭിക്കണം. സുബഹിന്റെ മുമ്പായി, സുബഹിന്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. അതിനു മുമ്പായിട്ട് ഒരു റക്അത്ത് ലഭിച്ചാൽ അയാൾക്ക് സുബഹി ലഭിച്ചു. അസറിന്റെ സമയം തീരുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. ആ അസ്തമയത്തിന് മുമ്പായിട്ട് ഒരു റക്അത്ത് അസറിൽ നിന്ന് ലഭിച്ചാൽ അയാൾക്ക് എന്നും ലഭിച്ചു, അസർ നമസ്കാരവും ഖമാ ആകാതെ പാഴാകാതെ ലഭിച്ചു എന്നുള്ളതാണ്. ഇവിടെ സുജൂദിന്റെ പ്രാധാന്യം അറിയിക്കാനാണ് ഈ പ്രയോഗം. അപ്പോ പിന്നെ ഇത് നമസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമസ്കാരം അതാ ആയിട്ട് നിർവഹിക്കണമെങ്കിൽ ഒരു നമസ്കാരത്തിന്റെ സമയത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, ഒരു റക്അത്തെങ്കിലും ഒരാൾക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഒരു റക്അത്തും ലഭിക്കാതെ ഒരാളുടെ നമസ്കാരം പാഴായാലും അയാളുടെ നിസ്കാരം പ്രായി, അയാൾ ഖവാ കൂട്ടണം വേണ്ടേ? നിസ്കാരം കൂട്ടണം വേണ്ടേ? നിസ്കാരം കൂട്ടണം. അതായത് ഒരാൾ നമസ്കാരം അതിന്റെ സമയത്ത് തൊട്ട് ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് കുറ്റക്കാരനാണ്. പക്ഷെ അയാൾ നഷ്ടപ്പെടുത്തി നമസ്കാരത്തെ ചെയ്യണം, അയാൾ വീട്ടിൽ നിർവഹിക്കണം എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഹസം അതിനെതിരാണ്. നിസ്കാരം പിന്നാലെ നിശ്ചയിച്ചിട്ടും കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഇമാം ഇബ്നു ഹസമിന്റെ ഫത്വ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ പറഞ്ഞത് ഉറങ്ങിയവനും അതേപോലെ തന്നെ മറന്നവനും അവർക്ക് ഓർമ്മ വരുമ്പോൾ ഉറക്കിൽ നിന്നുണരുമ്പോൾ നിസ്കരിക്കണം എന്നാണല്ലോ.
അപ്പൊ അവർക്ക് നിസ്കാരം നിർബന്ധാക്കി, എപ്പോ അവർക്ക് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ, മറന്നവനും അതേപോലെ തന്നെ ഉറങ്ങിയവനും. അപ്പോ പിന്നെ ഓർമ്മയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ മടക്കി നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഏതായാലും പിന്നെ നമസ്കാരം അതിന്റെ സമയത്ത് തൊട്ട് പാഴാക്കുന്നുള്ളത് മഹാ കുറ്റമാണ്, വൻപാപമാണ്. നമസ്കാരം പാഴാക്കുന്നവരത് പിന്നെ കഥാ വീട്ടേണ്ടതുണ്ട്. അവർക്ക് അതിൻ്റെതായ കുറ്റവും അള്ളാഹുവിൽ നിന്നുള്ളതായ മുന്നറിയിപ്പുകൾ, താക്കീതുകൾ ഇൻഷാല്ലാഹ് അത് നമുക്ക് ഇനി പിന്നെ വരും അതിനെക്കുറിച്ച്. ഇപ്പൊ നമ്മൾ നമസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവരുടെ വിധി കാര്യങ്ങളൊക്കെ പിന്നീട് വരും ഇൻഷാല്ലാഹ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കുള്ളത് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളാണ് അല്ലെ? അതാണ് ഇനി അടുത്ത ഹദീസുകൾ ആ വിഷയത്തിലാണ് വരുന്നത്. നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങൾ അല്ല, എല്ലാ നമസ്കാരത്തിന്റെയും അങ്ങനെയാണ്. പക്ഷേ സുബഹിയും മഗ്രിബും അസറും പ്രത്യേകം പറയാൻ കാരണം എന്താണ്? സുബഹിയും അസറും പ്രത്യേകം പറയാൻ കാരണം സുബഹി നമസ്കാരത്തിന് ശേഷം ഉദിക്കുന്നത് വരെയുള്ള സമയം, അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന് ശേഷം അസ്തമിക്കുന്നത് വരെയുള്ള സമയം വിരോധിക്കപ്പെട്ട സമയത്തിൽപ്പെട്ടതാണ്, വിരോധിക്കപ്പെട്ട സമയങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വിരോധിക്കപ്പെടുന്ന സമയത്ത് അയാൾക്ക് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്, അത് പാടുണ്ടോ ഇല്ലേ അത് അറിയിക്കാനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇത് പറഞ്ഞത്. പിന്നെ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ഏറ്റവും കടുത്ത സമയമാണ് സൂര്യൻ നേരെ ഉച്ചയിലാകുമ്പോൾ, അതേപോലെ അസ്തമിക്കുന്ന സമയം, ഉദിക്കുന്ന സമയം. ഈ മൂന്ന് സമയങ്ങളും പറ്റ കഠിനമാണ്, നിസ്കരിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ആ സമയമാണെങ്കിലും ഒരാൾക്ക് അയാൾക്ക് അയാളുടെ സുബഹി നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അയാൾ അയാളുടെ അസ്ർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. ഉദിക്കുന്ന സമയത്ത് അസ്തമിക്കുന്ന സമയത്ത് നിസ്കാരം വിരോധിക്കാൻ കാരണം അപ്പോഴാണ് സൂര്യനെ പൂജിക്കുന്നവർ പിന്നെ പൂജിക്കാതെ. അതിന്റെ കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഇൻഷാല്ലാഹ് ഹദീസുകളിൽ വരും. ഇനി അപ്പൊ ഇതാണ് പിന്നെ നമ്മൾ പിന്നെ ഇന്ന് മനസ്സിലാക്കിയ ഹദീസുകൾ നമസ്കാരത്തിന്റെ സമയങ്ങളുമായി ബന്ധപ്പെട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.